പ്രാർത്ഥിക്കാം.
യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. നമ്മൾ കുറച്ച് ബൈബിൾ ഒന്ന് പെട്ടെന്ന് പഠിക്കുകയാണ്, പെട്ടെന്ന് ബൈബിൾ കുറച്ചൊന്ന് പഠിക്കുകയാണ്. നമ്മളത് വളരെ ദീർഘമായി ബൈബിൾ പഠനത്തിന് സമയമില്ല എങ്കിലും വേഗം ഒന്ന് ഒരു അധ്യായം പെട്ടെന്ന് പഠിക്കാം. മത്തായിയുടെ സുവിശേഷം 19 അധ്യായമാണ് നമുക്ക് ഈ ആഴ്ച പഠിക്കാനുള്ളത്. 18 അധ്യായത്തിൽ ഒത്തിരി വിലപ്പെട്ട വിവരങ്ങൾ, നിക്ഷേപങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ 18 അധ്യായം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ പറ്റുന്നവരത് കാണണം. വലിയ വിലപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട് 18 19 അധ്യായം അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു അധ്യായമാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ അധ്യായത്തിൽ ഈശോ പറയുന്നത് വിവാഹത്തെക്കുറിച്ച് പറയുന്നു, ബ്രഹ്മചര്യത്തെക്കുറിച്ച് പറയുന്നു, കുട്ടികളെക്കുറിച്ച് പറയുന്നു, സമ്പത്തിനെക്കുറിച്ച് പറയുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അതിനകത്ത്. കല്യാണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ബ്രഹ്മചര്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സമ്പത്തിനെക്കുറിച്ചും പറയുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്നൊരു അധ്യായമാണത്. വേഗം നമുക്ക് വായിക്കാം, അല്ലെ പിന്നെ പഠിക്കാം. 19 ഈശോ ജെറുസലേമിനോട് വളരെയധികം അടുക്കുകയാണ്. ജെറുസലേമിനോട് വളരെ വേഗത്തിൽ ഈശോ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയാ. ജെറുസലേമിനോട് വളരെ വേഗത്തിൽ ഈശോ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കി എന്നെ ശ്രദ്ധിച്ചേ. ഗലീലയിൽ നിന്ന് ഈശോ ആരംഭിച്ചു, ഗലീലയിൽ നിന്ന് യാത്ര തുടർന്ന് ഈശോ ജെറുസലേമിലേക്ക് എത്തുകയാണ്. ജെറുസലേമിലേക്ക് എത്തി, ജെറുസലേമിന് എത്തിക്കഴിയുമ്പോഴാണ് ഈശോയുടെ കുരിശുമരണം സംഭവിക്കുന്നത്. അപ്പോൾ ഈ യാത്ര ഇങ്ങനെ നടക്കുകയാണ്. ഗലീലയിൽ ആരംഭിച്ച യാത്ര മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈശോയുടെ യാത്ര. അപ്പോൾ ജെറുസലേമിനോട് ഈശോ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വായിച്ച് ഈ വാക്കുകൾ അവസാനിപ്പിച്ചതിന് ശേഷം യേശു ഗലീല വിട്ട് ജോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലുയാ. അപ്പോൾ ഈശോ ജെറുസലേമിനോട് വളരെയധികം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പരിസേയർ അടുത്ത് വന്ന്, യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഇനി എന്നെ ശ്രദ്ധിച്ചേ, എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്? നല്ലപോലെ ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് വെച്ചാൽ ഈശോയെ എങ്ങനെയെങ്കിലും വെട്ടിലാക്കണം. അപ്പോൾ ഈശോയെ പിടിക്കാൻ ഒരു കാരണം വേണം. ഇപ്പം ഇതുവരെ കാരണമൊന്നും കിട്ടിയിട്ടില്ല, ഒരു കാരണം വേണം. അപ്പോൾ അതിന് മോശ പറഞ്ഞ ഏതെങ്കിലും ഒരു നിയമം ഈശോ പാലിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് ഈശോയെ പിടിക്കാം. അപ്പം മോശ അനുവദിച്ചിട്ടുണ്ട്. എന്താണ് വിശ്വസ്തതയില്ലാത്ത ജീവിത പങ്കാളിയാണെങ്കിൽ ആ ജീവിത പങ്കാളിയെ ഉപേക്ഷിക്കാം എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ വന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവേ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്, അതിനകത്ത് വല്ല തെറ്റുമുണ്ടോ? അപ്പൊ ഈശോ ഈ കെണിയെ എങ്ങനെ നേരിട്ടു? കർത്താവിന് നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു വചനം എടുക്കണ്ട, എഴുതി വെച്ചു, യേശയ്യ 11:2. അത് ആവർത്തിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ദൈവഭയത്തിൻ്റെ ആലോചനയുടെ ആത്മാവ്, ദൈവഭക്തിയുടെ ആത്മാവ് എന്ന് പറയുന്ന ആ വചനഭാഗം, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, അത് ഈശോയ്ക്ക് ശക്തമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോ എന്നാ ചെയ്തു, എല്ലാ കെണികളെയും അവർ പറയുന്ന ചോദ്യങ്ങളുടെ ആന്തരിക അർത്ഥം മനസ്സിലാക്കിയിട്ട് ഈശോ അതിനെ അതിജീവിക്കുമായിരുന്നു. ഇനി ഇങ്ങോട്ട് കേട്ടെ. അപ്പോൾ ചോദിക്കുകയാണ്, കർത്താവെ മോശം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ, ഭാര്യ ഉപേക്ഷിച്ചാൽ തെറ്റാണോ? അപ്പോൾ ഈശോ പറയുകയാണ്, മോശം പറഞ്ഞ അവിടെ നിൽക്കട്ടെ, ദൈവം ഉൽപ്പത്തിയിൽ എന്താണ് പറഞ്ഞത്? അപ്പൊ ഈശോ കുറച്ചുകൂടെ മുന്നോട്ട് പോവാണ്. ഈ കെണിയെ അതിജീവിക്കാൻ ഈശോ ഉൽപ്പത്തി കോട്ട് ചെയ്യുകയാണ്. എന്താണ് ഈശോ പറയുന്നത്? വായിച്ച് 4 അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമാണ്, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കും. മൂന്ന് കാര്യങ്ങൾ ഈശോ പറയുന്നു, മൂന്ന് കാര്യങ്ങൾ ഈശോ പറയുന്നു. ഒന്നാമത്തെ കാര്യം, വിവാഹം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. വിശദീകരണം ആവശ്യമില്ലല്ലോ. വിവാഹം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് കുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ നിങ്ങളൊരു താല്പര്യം എടുക്കണം. അതിന് മേളിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കട്ടെ, അല്ലെങ്കിൽ എല്ലാം ഒന്ന് ILTS പാസ്സായിട്ട്, ഇങ്ങനെയുള്ള പ്രയോറിറ്റികൾ കൊണ്ടുവന്ന് വെക്കരുത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലുയാ. ഇനി രണ്ടാമത്തെ കാര്യം, ഈശോ എന്താണ് ഈ വിവാഹത്തിലൂടെ ഉദ്ദേശിച്ചത്? ശ്രദ്ധിക്കുക, ഞാൻ നിന്നോട് ചോദിക്കട്ടെ. വിവാഹം എന്ന കൂദാശയെക്കുറിച്ച് അച്ഛൻ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാണ്. എന്താണ് വിവാഹത്തിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത്? വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണ് നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? രണ്ടുപേര് കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? പറ, വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? തെങ്ങോ, വിവാഹത്തിൻ്റെ ലക്ഷ്യം, നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിച്ചത്? എന്തിനായിരുന്നു കല്യാണം കഴിച്ചത്? ഇപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് മറുപടി പറ. അച്ഛ, ഞങ്ങൾ അത് തന്നെയാണ് ഇപ്പോൾ കൂടെ കൂടെ ആലോചിച്ചു, എന്തിനായിരുന്നു ഈ കല്യാണം? നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ച്, നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിച്ചത്? മക്കളുണ്ടാവാൻ അല്ലേ? ആണോ? വിവാഹത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം മക്കളുണ്ടാവുക എന്നുള്ളതല്ല. മക്കളുണ്ടാവുക ലക്ഷ്യമാണ്. വിവാഹത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഐക്യമാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സ്നേഹമാണ് വിവാഹത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെ റിസൾട്ടാണ് മക്കൾ. ഹലോ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഴപിരിയാത്ത, വേർതിരിക്കാനാവാത്ത ഒരു വലിയ സ്നേഹബന്ധം, അതാണ് വിവാഹത്തിൻ്റെ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ദൈവം ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു, അക്കാരണത്താൽ പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഏക ശരീരമായി തീരും. ഭാര്യാ ഭർത്താക്കന്മാർ ചേർന്ന് ഒരു യൂണിറ്റാണ്, ഒരു യൂണിറ്റാണ്, ഒന്നാണ്. അതിൻ്റെ റിസൾട്ടാണ് മക്കൾ. മക്കൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. മക്കൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ഉണ്ടാവട്ടെ, ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷേ ലക്ഷ്യം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യമാണ്, ലയമാണ്, സ്നേഹമാണ്, ഐക്യമാണ്. ചുത്തി പറഞ്ഞേ ഹാലേലുയാ. എന്നാൽ ഈ ഐക്യം ഉള്ളെടുത്ത് കർത്താവ് എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കും. മക്കളെ വളർത്തുക എന്നുള്ളത് വിവാഹത്തിന്റെ ലക്ഷ്യം തന്നെയാണ്. പക്ഷെ ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? അപ്പൊ അതുകൊണ്ട് കുടുംബജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം, ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ എങ്ങനെയെങ്കിലും എന്ത് വിട്ടുവീഴ്ചയും ചെയ്ത് പൊരുത്തപ്പെട്ട് സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിൽ നടക്കുന്ന ബലി. നിങ്ങൾ ബലി അർപ്പിക്കുന്നുണ്ടോ? ഒരച്ഛൻ ബലിപീഠത്തിൽ വെച്ച് അർപ്പിക്കുന്നത് പോലൊരു ബലി കുടുംബജീവിതത്തിൽ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ആ ബലി നടക്കുന്നത്? ഒത്തുപോകാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു ജീവിത പങ്കാളിയെ എന്ത് വില കൊടുത്തും എന്ത് വിട്ടുവീഴ്ച ചെയ്തും സ്നേഹിക്കാൻ ഒരു ഭാര്യ ഒരു ഭർത്താവ് എടുക്കുന്ന പ്രയത്നമാണ് കുടുംബജീവിതത്തിലെ ബലി. ബലി മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നവർക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അനുഭവം ഉണ്ടാവും. കാരണം അവർക്ക് അൾത്താരയിൽ അവരെ കാണാൻ പറ്റും. അൾത്താരയിൽ അവരെ കാണാൻ പറ്റും. അവർക്ക് അവരെ നോക്കുമ്പോൾ അൾത്താരയിൽ അവരിരിക്കുന്നു. അയ്യോ, ഞാനാണല്ലോ കർത്താവ് ഈ ബലിപീഠത്തിരി, എല്ലാ ദിവസവും ഞാൻ എന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നടക്കണം. എന്ത് സംഭവിക്കുന്നറിയാം? ഇന്നിപ്പോൾ ഒത്തിരി പ്രാർത്ഥനക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര പ്രാർത്ഥനയാണ്, ഭാര്യയോട് സ്നേഹമില്ല, ഭർത്താവിനോട് സ്നേഹമില്ല. ആ പ്രാർത്ഥനയ്ക്ക് എന്നോട് ക്ഷമിക്കുക, എന്തോ ഒരു തകരാറുണ്ടെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ആ പ്രാർത്ഥന കറക്റ്റ് ട്രാക്കിലുള്ള പ്രാർത്ഥനയല്ല. ദൈവാനുഭവം ഉണ്ടാവുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതായത് ഭാര്യ അത്ര കുറവുള്ള ആളാവട്ടെ, എത്ര കുറവുള്ള ഭർത്താവാകട്ടെ, ആ ഭാര്യ ആ ഭർത്താവിന് ഈ നാളുകളിൽ അനേക ആളുകൾ പലയിടങ്ങളിൽ കാണുമ്പോഴോ, ചിലപ്പോൾ ഫോൺ എപ്പോഴും എടുക്കാൻ പറ്റില്ല, ഞാൻ ഈ ഫോൺ എടുത്ത അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അത് വലിയ കണിയായി. എന്നാന്നറിയാമോ? പെട്ടെന്നങ്ങ് പറയാം. ഇപ്പം ഞാനിങ്ങനെ പറയത്തില്ലേ, ഒരു ഹൈന്ദവ സഹോദരി അവിടുന്ന് വിളിച്ചു, അപ്പോൾ ഫോൺ എടുത്തപ്പോൾ ഇങ്ങനെ സംസാരിച്ചു. അബദ്ധത്തിന് വല്ലപ്പോഴും എടുക്കുന്നതാണത്. ഇപ്പോൾ അതിൻ്റെ പേരിലാണ് തെറിവിളി. അവരുടെ ഫോൺ എടുത്തു, ഞങ്ങൾ ആറ് മാസമായിട്ട് വിളിക്കുകയാണ്, ഇങ്ങനെ ഞങ്ങളുടെ ഫോൺ എടുക്കുന്നില്ല. പൊന്നി ചേച്ചി, ഞാൻ അബദ്ധത്തിന് ഞാൻ ആലോചിച്ച് കണക്കൂട്ടി എടുക്കുന്നതല്ല ഇത്. എപ്പോഴേലും ഒരു സമയം കിട്ടുമ്പോൾ വെറുതെ ഒരു അഞ്ച് മിനിറ്റ് കിട്ടി, ഞാൻ ആ സമയത്ത് ഒരു ഫോൺ വന്നാൽ എടുക്കും. അങ്ങനെ എടുക്കുന്നതാണ്. ഓക്കെ, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പുതിയ തെറിവിളി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയാ. എങ്ങനെ പോയാലും തെറിവിളി, കരയ്ക്കൂടെയും പറ്റത്തില്ല, വെള്ളത്തിലൂടെയും പറ്റില്ല. അപ്പോൾ എന്ത് പറഞ്ഞാലും തെറിവിളി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയാ. ഓട്ടെ, അപ്പോൾ ഒത്തിരി ആളുകൾ ഫോണിലൂടെയും അല്ലെ ഇമെയിലിലൂടെയും നേരിട്ട് കാണുമ്പോഴൊക്കെ പറയുന്ന ഒരു പ്രശ്നം ഇതാണ്. അതായത് ഭാര്യ ഇട്ടിട്ട് പോയി, അച്ഛോ ഭർത്താവ് ഇട്ടിട്ട് പോയി, ഭാര്യ സ്നേഹിക്കുന്നില്ല, ഭർത്താവ് സ്നേഹിക്കുന്നില്ല. പക്ഷേ ചില ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കാലഘട്ടത്തിൽ ചില ജീവിതങ്ങളെ കർത്താവ് പ്രത്യേകം കൃപ കൊടുത്തിട്ടുണ്ട്. അവർ പറയുകയാണ്, ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഞങ്ങൾ കാത്തിരിക്കുകയാണ് അച്ഛാ, വരും. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി വേദനയോടെ ഈ നാളുകളിലൊക്കെ ചിലർ വന്ന് പറഞ്ഞിട്ടുണ്ട് വി ആർ വെയിറ്റിംഗ്. വരും അച്ഛാ, വരും. ഞങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇത് ഈ സ്പിരിറ്റ് അതിനകത്ത് കയറിയവരാണ്, ഈ പരിശുദ്ധാത്മാഭിഷേകമുള്ളവരാണ്. എന്താണ്? അവര് പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇരുവരും ഏക ശരീരമായി തീരും. എനിക്ക് ചില ആളുകളെ അറിയാം, നേരിട്ടറിയാം. അതായത് ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും നിറഞ്ഞ മനസ്സോടെ ഏകാഗ്ര ഹൃദയത്തോടെ ഭർത്താവിനെ സ്നേഹിക്കുന്ന, ഭാര്യയെ സ്നേഹിക്കുന്ന ചില ജീവിതങ്ങളെ ഞാൻ ഈ നാളുകളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെയൊക്കെ കർത്താവ് കൃപ കൊടുക്കുകയാണ് കുടുംബജീവിതം. കാരണം കുടുംബജീവിതത്തെ നശിപ്പിക്കാൻ സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ഈശോ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളി ആരും ആവട്ടെ, ഇന്ന് ഈ ആലയത്തിൽ വെച്ച് നിങ്ങളുടെ പങ്കാളി വന്നിട്ടുണ്ടോ വന്നിട്ടില്ലയോ ഒന്നും വിഷയമല്ല. ഇവിടെ വെച്ച് ഒരിക്കൽ കൂടി കർത്താവെ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ ഭാര്യയെ എല്ലാ കുറവുകളോടും കൂടി സ്വീകരിക്കുകയാണ്. ഉച്ചതി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചതി പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരും പോരായ്മകളുള്ളവരാണ്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ 100% പെർഫെക്റ്റായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഞാനും അങ്ങനല്ല, എൻ്റെ കൂടെ ഉള്ളവരും അങ്ങനല്ല. എല്ലാവരും എന്തൊക്കെയോ പോരായ്മകളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. 100% വിശുദ്ധിയുള്ള, അല്ലെങ്കിൽ എല്ലാം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ചെയ്യുന്ന അങ്ങനെ എത്ര പേരുണ്ട്? ആ എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ചില പേരുണ്ട്. അവരൊക്കെ മദർ തെരേസയായി, കൊച്ചു തെരേസയായി, അമ്മ തെരേസയായി. അവരൊക്കെ കല്യാണം വേണ്ടാന്നും വെച്ചു. എന്നാ ചെയ്യാൻ പറ്റും? പിന്നെ ബാക്കി ഈ പോരായ്മയും കുറവുള്ളതൊക്കെയാണ് ഇങ്ങനെ കുടുംബജീവിതം നയിക്കുന്നത്. ബാക്കിയെല്ലാം പോയി ആ വോട്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആ ജീവിത പങ്കാളി നല്ല കുറവുള്ള ഒരാളാണ്. സന്തോഷമായോ? അവരൊക്കെ പറ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഈശോയുടെ കണ്ണുകളിലൂടെ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഈശോയുടെ കണ്ണുകളിലൂടെ. അപ്പൊ ഞാൻ വേഗം പറയാം, ഒത്തിരി വിശദമായൊരു കഥയാണെങ്കിലും പെട്ടെന്ന് പറയാം. ഈശോയും ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ വഴിയിലിരിക്കും, മാതാവൊക്കെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുത്തൻ ഇങ്ങനെ വരും. അപ്പൊ വരുമ്പോ അവനോട് എന്നെ പറയുമ്പോ അവനിങ്ങനെ എല്ലാം തെറ്റിച്ചു ഒക്കെ പറയും. അവൻ ഒരു കുഴപ്പക്കാരനാണ്, അത് ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും. അത് കഴിയുമ്പോൾ വേറൊരുത്തം വരും. വേറൊരുത്തം വരുമ്പോൾ അവൻ വളരെ നല്ല ഒരുത്തനാണ്. വഴി എന്താണ് ചോദിക്കുകയാണ്, അവൻ നല്ലൊരുത്തനാണ്, അവൻ എല്ലാം നല്ല കൃത്യമായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ രണ്ടുപേരെയും കണ്ടിട്ട് ആരോ ചോദിക്കും ഈശോയോട്, ഈശോ ഇവൻ കല്യാണം കഴിക്കുമ്പോൾ ഈ കൊള്ളരുതാത്തവന് നീ എങ്ങനെ, നീ കൊള്ളരുതാത്ത ഒരു ഭാര്യയെ കൊടുക്കുമായിരിക്കും അല്ലേ? ഈ ആ നല്ല ചെറുപ്പക്കാരന് നീ നല്ലൊരു ഭാര്യയെ കൊടുക്കുമായിരിക്കും അല്ലേ? ഉടനെ കർത്താവ് പറഞ്ഞു, ഞാൻ ആദ്യം വന്ന ആ കൊള്ളരുതാത്ത ചെറുപ്പക്കാരന് ഈ നാട്ടിലെ ഏറ്റവും നല്ല തങ്കപ്പെട്ട പെണ്ണിനെ കൊടുക്കും. രണ്ടാമത് വന്ന ആ നല്ല പയ്യന് ഈ നാട്ടിലെ ഏറ്റവും വലിയ തലവേദനയായ പെണ്ണിനെയും കൊടുക്കും. അയ്യോ, അതെന്താണെന്നറിയാമോ? എന്താണത്? അവിശ്വാസിനിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവിനാൽ വിശുദ്ധീകരിക്കപ്പെടും. അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിനിയായ ഭാര്യയാൽ വിശുദ്ധീകരിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾക്ക് കിട്ടിയ ജീവിത പങ്കാളി നല്ല പോരായ്മയുള്ള ആളാണെങ്കിൽ കറക്റ്റാണ് കർത്താവിൻ്റെ ചോയ്സ് എന്നുള്ളത്. കൃത്യമാണ്, നിങ്ങൾക്ക് കറക്റ്റ് ആളെയാണ്. ഇനി നിങ്ങൾക്ക് നോക്കുമ്പോൾ, നിങ്ങൾ നോക്കുമ്പോൾ മദർ തെരേസയെ പോലെ ഒരാളെയാണ് നിങ്ങൾക്ക് ഭാര്യയെ കിട്ടിയത്. എന്തോ ഒരു കുഴപ്പമുണ്ട്, നിങ്ങളുടെ കല്യാണത്തിൽ എന്തോ ഒരു പോരായ്മ വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ജീവിത പങ്കാളിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഈശോ രണ്ടാമത് പറയുന്നത്. മൂന്നാമത്, ദൈവം യോജിപ്പിച്ചതിനെ നിസാരപ്പെട്ട കാരണങ്ങൾ പറഞ്ഞ് മനുഷ്യൻ വേർപിരിക്കാൻ പാടില്ല. ഇത് ഈശോയുടെ ഹൃദയം ഈശോ വെളിപ്പെടുത്തുകയാണ്. ഞാൻ മുന്നോട്ട് പോവാണ്. അപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ മോശം പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാര്യ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ഡിവോഴ്സ് നോട്ടീസ് കൊടുത്ത് അവളെ ഉപേക്ഷിക്കാമെന്ന്. ഉടനെ ഈശോ അതിന് മറുപടി പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശം അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം മോശക്കറിഞ്ഞൂടെ, നിങ്ങൾ ഭാര്യയെ ഒരു കാരണവശാല ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മോശം തല്ലിക്കൊല്ലും. അതുകൊണ്ട് മോശം പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇങ്ങനെ കൃത്യമായിട്ടൊക്കെ പറഞ്ഞ് അങ്ങ് മാറ്റിക്കുമെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ, ദൈവം വിവാഹമോചനത്തിന് എതിരാണ്. അവരൊക്കെ പറ ഹല്ലേലൂയാ. കർത്താവ് വിവാഹമോചനത്തിന് എതിരാണ്. ഇതാണ് ദൈവത്തിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ. കർത്താവിൻ്റെ ഹൃദയം എന്താണ്? നിങ്ങൾക്ക് കിട്ടിയ ജീവിത പങ്കാളിയെ സ്വീകരിച്ച് സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ വിവാഹമോചനത്തെ മോശം അനുവദിച്ചെന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ്. നിങ്ങൾ ഇത് അനുസരിക്കാത്തത് കൊണ്ട് മോശ അങ്ങനെ പറഞ്ഞാണെന്ന് പറഞ്ഞ് ഈശോ അവിടുന്ന് മാറുകയാണ്. ഇനി രണ്ടാമതായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നത് ബ്രഹ്മചര്യ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. വായിക്കാം 10-ാമത്തെ വാക്യം. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അപ്പോ ആരാ ഈ പറഞ്ഞു ചോദിക്കുന്നത്? ശിഷ്യന്മാരാണ്, എല്ലാവരും കൂടെ വന്നിട്ടാണ്. ഇതിനകത്ത് കുറച്ചുപേരൊക്കെ കല്യാണം കഴിച്ചവരുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടെ വന്നിട്ട് പറയാണ്, എല്ലാവരും കൂടെ വന്നിട്ട് പറയാണ്, കർത്താവേ, നോട്ട് ദ പോയിന്റ്, കർത്താവേ ഇതൊരു കുഴപ്പം പിടിച്ച പരിപാടിയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതല്ലേ ഭേദം? കർത്താവ് എന്താ മറുപടി പറയുന്നത്? കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ടന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. അതിപ്പോ കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത്? എളുപ്പത്തിൽ പറയാം, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. കർത്താവ് പറയാണ്, അത് കൃപ കിട്ടിയവര് അങ്ങനെ ജീവിക്കട്ടെ. കൃപ കിട്ടിയവര്, ഇപ്പൊ നിങ്ങളുടെ ഒരു മകള് പറയാണ്, നിങ്ങളുടെ ഒരു മകൻ പറയാണ്, ഞാൻ വിവാഹ ജീവിതം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കർത്താവിനെ ശുശ്രൂഷിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഒരു കൃപ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവര് ജീവിക്കട്ടെ. അല്ലാത്തവർ എന്ത് ചെയ്യട്ടെ? കല്യാണം കഴിക്കട്ടെ. അപ്പോൾ വിവാഹം നമ്മളത് ഒത്തിരി ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കല്യാണത്തെക്കുറിച്ചും പറഞ്ഞു, ബ്രഹ്മചര്യ ജീവിതത്തെക്കുറിച്ചും പറഞ്ഞു. ഇനി അടുത്തത് ആരെക്കുറിച്ചാണ്? കുട്ടികളെക്കുറിച്ച് പറയാൻ പോവാണ്. വായിച്ചേ 13-ാമത്തെ വാക്യം. യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചില ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ ശകാരിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു, മാസ്ക് വെച്ചിട്ടുണ്ടോ? കൈകൾ സോപ്പിട്ട് കഴുകിയതാണോ? കൊറോണ വൈറസ് ഉള്ള സമയമാണ്, മര്യാദയ്ക്ക് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഈ പിള്ളേരെ കൊണ്ടൊക്കെ വരുന്നത്? പിള്ളേരെല്ലാം കൂടെ വന്ന് ഭയങ്കര ബഹളവും ചാട്ടവും ഓട്ടവും ആ സമയത്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പസ്തോലന്മാരെ പറഞ്ഞു, ഇത്ര സീരിയസ് ആയിട്ട് ഈശോ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണോ പിള്ളേരെ കൊണ്ട് നിങ്ങൾ കാണുന്നത്? ഇപ്പൊ പിള്ളേരെ കൊണ്ട് ഇവരിങ്ങനെ നിൽക്കാണ് ഇടിച്ച് ഈശോ ഒന്ന് കൈവച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി. അപ്പസ്തോലന്മാർ അവരെ ഒടിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് പറയാണ്, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. ഇവിടെ ഈ കല്യാണത്തിന്റെ പശ്ചാത്തലം കഴിഞ്ഞ ഉടനെ ഇത് പറയുന്നത്. അപ്പൊ ഇത് എന്തിനെ കുറിച്ച് പറയുന്നത്? പിള്ളേരുടെ തലയെ കുറിച്ച് വരയ്ക്കുന്ന കാര്യം മാത്രമാണോ? മക്കളെ സ്വീകരിക്കുന്നതിൽ നിങ്ങൾ മടി കാണിക്കരുതെന്നാണ് ഇതിന്റെ 1-ാമത്തെ അർത്ഥം. കല്യാണത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും ഒക്കെ കോണ്ടക്സ്റ്റിലാണ് ഈ പറയുന്നത്. കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറരുത്. അപ്പൊ ഇവിടെ ഒരു കാര്യം, കുഞ്ഞു കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞോട്ടെ. എന്നാന്ന് വെച്ചാല് ഒത്തിരി പേർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാത്തതിൻ്റെ ഒരു കാരണം, എല്ലാവരുടെയും കാരണം ഇതൊന്നല്ല, ഒരു കാരണം എന്താണ്? ഒരു കാലത്ത് ദൈവം കുട്ടികളെ തരാൻ മനസ്സായൊരു സമയമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. എന്താണ്? അവരുടെ ശാരീരിക പ്രത്യേകത, ആ സമയത്തായിരുന്നു കുഞ്ഞുങ്ങളുണ്ടാവാൻ അനുകൂലം, അല്ലെങ്കിൽ മക്കളെ സ്വീകരിക്കാൻ പറ്റിയ സമയത്തായിരുന്നു ദൈവത്തിൻ്റെ ഹിതം ഈ സമയത്ത് കുട്ടികളുണ്ടാവുക എന്നുള്ളതായിരുന്നു. നിങ്ങളൊന്ന് കേട്ടെ, ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടെ. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത്, കോളേജിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനാണ്, വേറെ ഞാൻ പറയുന്നില്ല, അവൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു, അച്ചോ എൻ്റെ അപ്പൻ ഒത്തിരി താമസിച്ചാണ് കല്യാണം കഴിച്ചത്, ഇവൻ അപ്പൻ്റെ ഒറ്റ മകനാണ്. കേൾക്കണേ, ഹലോ, ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഓക്കെ. അപ്പോൾ ഇവൻ അപ്പൻ്റെ ഒറ്റ, നിങ്ങൾ എന്നെ ഈ ആലോചിക്കുന്നു ഇപ്പം, കല്യാണം കഴിച്ച് പോയതിനെ കുറിച്ചാണോ അതോ എന്തെങ്കിലിപ്പോൾ ചിന്തിക്കുന്നത്? ഞാൻ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണോ? അങ്ങനെ ഓക്കെ ശരി. അപ്പം ഇങ്ങനെ നോക്കിയേ, ഇവനാണെങ്കിൽ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ആളാണ്, അവൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു, അച്ചോ എൻ്റെ അപ്പൻ ഒത്തിരി ലേറ്റായിട്ടാണ് അച്ചോ കല്യാണം കഴിച്ചത്, അതിനിപ്പം എന്നാടാ? അപ്പോൾ അവൻ പറയുകയാണ്, അച്ഛാ ഞാനിപ്പോൾ കണ്ടോ, ഇപ്പോൾ കോളേജിൽ പഠിച്ച് എനിക്ക് ജോലിയൊക്കെ കിട്ടാൻ പാടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കോളേജ് ഞാൻ പഠിച്ചുകൊണ്ട് ലാസ്റ്റ് ഇയറൊക്കെ ആയതേ ഉള്ളൂ, ഇനിയിപ്പോൾ എപ്പോഴാണോ എനിക്ക് ജോലി കിട്ടുന്നത്? എൻ്റെ അപ്പന് വയ്യാതായി. ഇപ്പോൾ ഇവൻ്റെ മനസ്സിലെ ഭാരം എന്താണ്? എൻ്റെ അപ്പന് വയ്യാതായപ്പോൾ എനിക്ക് ജോലി ചെയ്ത് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. മറ്റൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാനൊരു ജോലി കിട്ടിയപ്പോഴേക്കും അപ്പൻ മരിച്ചുപോയി. എന്നോട് പറഞ്ഞ വേറൊരു കേസാണിത്. അതായത് അച്ഛോ എനിക്കത് വലിയ ഭാരമാണ്, അപ്പന് ജോലി ചെയ്ത് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഉദാഹരണങ്ങളെ അങ്ങ് പർവ്വതീകരിക്കരുത്, ഉദാഹരണം മനസ്സിലാവാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കുക, നേരത്തെ കല്യാണം കഴിച്ചാൽ അങ്ങനെ ചില ഗുണങ്ങളുണ്ട്.
നേരത്തെ മക്കളുണ്ടായാൽ അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. പ്രായോഗികമായിട്ട് മാനുഷികമായിട്ട് ഞാൻ പറയുകയാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങളെ നോക്കേണ്ട ചില മക്കളുണ്ട്. നിങ്ങൾ പ്രായമാവുന്ന സമയത്ത് നിങ്ങളെ നോക്കേണ്ടത് ചില മക്കളുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് നിങ്ങൾ ജന്മം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഒടുവിൽ നിങ്ങൾ അനാഥാലയത്തിലായിരിക്കും അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞു പിടികിട്ടിയോ? അവർക്ക് നിങ്ങൾ ജന്മം കൊടുത്തില്ലെങ്കിൽ എന്നാ സംഭവിക്കും? ആ ജന്മം കൊടുക്കാൻ നിങ്ങളെ നോക്കേണ്ട ഒരു കൊച്ചിനെ നിങ്ങൾ ജനിപ്പിച്ചിട്ടില്ല. നിങ്ങളെ നോക്കേണ്ട ഒരു കുട്ടിയെ, ഞാൻ പറയുന്നു ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങളെ നോക്കേണ്ട ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ നിങ്ങളിപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, എന്താണ് ഞങ്ങൾക്ക് ഈ പാടാണ്, ഈ വിദേശ രാജ്യത്ത് ഈ കൊച്ചുങ്ങളെ എല്ലാം കൊണ്ട് എങ്ങനെ ജീവിക്കാനാണെന്ന് വിചാരിച്ചിട്ട് ഒറ്റ കുട്ടി മതിയെന്ന് തീരുമാനിച്ചു. പക്ഷെ ആ കുട്ടിക്കാണെങ്കിൽ നിങ്ങളെ നോക്കാനുള്ള കൃപയില്ലെന്ന് വെച്ചോ. ആ കുട്ടി ആഫ്രിക്കയിൽ പോയി സുവിശേഷ വേല ചെയ്യാൻ വിളി കിട്ടിയ കുട്ടിയാന്ന് വെച്ചോ, ആ കുട്ടി ആഫ്രിക്കയിൽ പോകും. നിങ്ങളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വിവാഹത്തിന് പ്രയോറിറ്റി കൊടുക്കണം, കല്യാണത്തിന് മുൻഗണന കൊടുക്കണം. കൊടുത്തിട്ട് കല്യാണം നടക്കാൻ, ജോലി കിട്ടുന്നതിനേക്കാളും വേഗത്തിൽ കല്യാണം നടക്കാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാർ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. വേഗം കല്യാണം നടക്കാൻ പ്രാർത്ഥിച്ചോണം കേട്ടോ. കല്യാണം നടക്കാം, അപ്പോൾ ജോലിയെല്ലാം കിട്ടും. കല്യാണം നടക്കാൻ വേഗം 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 പ്രാർത്ഥിച്ചോണം. അതിനകത്തൊരു ഉദാസീനത കാണിക്കരുത്. ഇനി ചില ആളുകൾക്ക് കേട്ടെ, ചില ആളുകൾക്ക് സിംഗിൾ ലൈഫ് ജീവിക്കാൻ കർത്താവ് കൃപ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചില ആളുകളുണ്ട് ഈ ലോകത്ത്. നമ്മളിനി ഒരു ദൈവം ഒരു അവസരം തരുമ്പോൾ ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ്. അത് അധികം താമസിക്കാതെ കർത്താവ് അനുവദിച്ചാൽ ഒരുമിച്ച് കൂട്ടും. ഒറ്റയ്ക്ക് ജീവിക്കുന്ന അനേകായിരം ആളുകൾ ലോകത്തുണ്ട്. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അച്ഛനാവാനും സിസ്റ്ററാവാനൊന്നും പോയിട്ടില്ല, സിംഗിളാണ്. കല്യാണം കഴിക്കാമെന്ന് ഇനി അവർ ആഗ്രഹിക്കുന്നൊന്നുമില്ല. ഒറ്റയ്ക്ക് അവർ അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതൊരു വിളിയാണ്, അതൊരു വിളിയാണ്. എനിക്ക് പരിചയമുള്ള ഒരാള് ഇതുപോലെ കല്യാണമൊക്കെ നടക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായക്കമ്പറമ്പിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ തല കൈവച്ചിട്ട് ഇങ്ങനെ കയ്യങ്ങ് എടുത്തിട്ട് ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ട് കല്യാണമൊന്നും കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിച്ചുവിടാൻ ചോദിച്ചു. പെട്ടെന്നൊരു സ്പാർക്ക് അകത്ത് വീണു. അന്ന് മുതൽ തീരുമാനമെടുത്തു, കല്യാണം കഴിക്കുന്നില്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവാണ്. അങ്ങനെയുള്ള ജീവിതങ്ങളുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അതൊരു വിളിയാണ്, അതൊരു വിളിയാണ്. ഏകത്തെ ഒരു 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 സിംഗിൾ ലൈഫ്, സിംഗിൾ ലൈഫിൻ്റെ വിളി, അതൊരു വിളിയാണ്. അപ്പോൾ ഇതെല്ലാം ദൈവവിളികളാണ്. അതൊക്കെ ഒരു ഒരു പ്രത്യേക കൃപയാണത്. അങ്ങനെ കിട്ടിയ ആളുകൾ കല്യാണം കഴിക്കാൻ നിന്നോട്ടെ, സാരമില്ല. പക്ഷേ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ കല്യാണം കഴിക്കണം. മക്കളെ, കുട്ടികളോട് നേരത്തെ കല്യാണം കഴിക്കാൻ പറയണം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചില അമ്മമാരെന്നെ വിളിക്കും, അച്ഛാ മക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ മകൾക്ക് കുഞ്ഞുണ്ടാവുന്നില്ല, മകന് കുഞ്ഞുണ്ടാവുന്നില്ല. ആത്മാവ് ചിലപ്പോൾ പ്രേരിപ്പിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, അതായത് നിങ്ങളുടെ മക്കൾ കുട്ടികളെ പിന്നെ മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ അടുത്തിടയ്ക്ക് ഒരു ഒരു അമ്മ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആ അമ്മ അവരോട് ചോദിക്കണം, അതായത് 2 കൊല്ലം കഴിഞ്ഞ് മതി മക്കള്, 3 കൊല്ലം കഴിഞ്ഞ് മക്കള് മതിയെന്ന് നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഈ അമ്മ പറഞ്ഞു, അച്ഛോ അവരങ്ങനെ തീരുമാനിച്ചിട്ടില്ല, ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അവർ അമ്മച്ചി പോയി കുമ്പസാരിക്ക് കർത്താവ് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് കർത്താവ് തരാൻ വരുന്ന സമയത്ത് വേണ്ടാന്ന് വെക്കുന്നത് ഒരു വലിയ തെറ്റാണ്. വിഷമിക്കാനൊന്നും പറയല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിൽ തട്ടി, കുമ്പസാരിച്ച പലർക്കും കുട്ടികളെ കിട്ടിയതിൻ്റെ അനുഭവം എൻ്റെ തലയിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹല്ലേലൂയാ. കുട്ടികളെ തടയാൻ പാടില്ല. എന്നിട്ട് കർത്താവ് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, സ്വർഗരാജ്യം ഇവരെ പോലെ ഉള്ളവരുടേതാണ്. തൽക്കാലം നമുക്ക് അവിടെ അവസാനിപ്പിക്കാം.